കഴിഞ്ഞ ആഴ്ച നമ്മൾ എഴുപതാഴ്ചവട്ടത്തെക്കുറിച്ച് പഠിക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെത്തിരിക്കാം. ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം ആദ്യത്തെ ചില വാക്യം വായിക്കാം. പാർസി രാജാവായ കോരശിന്റെ 3-ാം ആണ്ടിൽ ബെൽസസർ എന്ന പേരുള്ള ദാനിയേൽ ഒരു കാര്യം വെളിപ്പെട്ടു. ആ കാര്യം സത്യവും മഹാകഷ്ടമുള്ളതുമായിരുന്നു. അവൻ ആ കാര്യം ചിന്തിച്ചു ദർശനത്തിന് ശ്രദ്ധ വച്ചു. ആ കാലത്ത് ദാനിയേൽ എന്ന ഞാൻ 3 ആഴ്ചവട്ടം മുഴുവനും ദുഃഖിച്ചുകൊണ്ടിരുന്നു. 3 ആഴ്ചവട്ടം മുഴുവനും കഴിയുവോളം ഞാൻ സ്വാദുഭോജനം ഭക്ഷിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ ചെയ്തിട്ടില്ല, എണ്ണ തേച്ചിട്ടുമില്ല. എന്നാൽ 1-ാം മാസം 24-ാം തീയതി ഞാൻ ഇദ്ദക്കിൽ നിന്ന് മഹാനദീതീരത്തിരിക്കയിൽ തലപൊക്കി നോക്കിയപ്പോൾ ക്ഷണവസ്ത്രം ധരിച്ച് അരയ്ക്ക് ഊഫാസ് തങ്കം കൊണ്ടുള്ള കച്ച കെട്ടിയും ഇരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. താഴോട്ട് ആ വർണ്ണന നമ്മൾ വായിക്കുകയാണ്. നമ്മൾ ദാനിയേലിന്റെ പുസ്തകത്തിന്റെ അവസാനത്തെ ഭാഗത്തിലേക്ക് പഠനത്തിൽ വന്നിരിക്കുകയാണ്. 10-ും 11-ും 12-ും അധ്യായം അവസാനത്തെ ഭാഗമാണ്. അത് 3 ഒന്നിച്ച് പോകുന്ന ഭാഗമാണ്. ഇനി അവസാനത്തെ സംഭവങ്ങൾ കർത്താവ് വെളിപ്പെടുത്തുന്നതിന് മുമ്പ് ഈ 10-ാം അധ്യായം നമുക്ക് ആത്മീയ പഠനത്തിനും അതുപോലെ തന്നെ ദാനിയേലിലുള്ള വ്യക്തിപരമായ ബന്ധത്തിലും നമുക്കത് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇനിയും ശേഷിക്കുന്ന 3 അധ്യായങ്ങൾ 10, 11, 12 ഈ 3 അധ്യായങ്ങൾ ഒന്നിച്ച് പഠിക്കേണ്ടത് ഒന്നിച്ച് പോകുന്നതുമാണ്. ഇവിടെ നമ്മൾ ദാനിയേലിന് കിട്ടിയ ദർശനം മൂലം ദാനിയേൽ വളരെ അസ്വസ്ഥനായി മാറുന്നതായിട്ട് കാണുന്നു. എന്നാൽ ഇവിടെ നമ്മൾ പഠിക്കുന്ന ഈ പ്രവചന ഭാഗം കഴിഞ്ഞ ദിവസം പഠിച്ച പോലെ 14-ാം വാക്യം നോക്കിയാൽ, നിന്റെ ജനത്തിന് ഭാവി കാലത്ത് സംഭവിക്കാനുള്ളത് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് ഇപ്പോൾ വന്നിരിക്കുന്നു. ദർശനം ഇനിയും ബഹുകാലത്തേക്കുള്ളതാകും. കഴിഞ്ഞ ദിവസം നമ്മൾ ആഴ്ചവട്ടത്തോളം ബന്ധത്തിൽ പഠിച്ചപ്പോഴും ഓർത്തു, അത് നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും ഉള്ള 70-ാം ആഴ്ചവട്ടം. അതായത് യഹൂദനോടുള്ള ബന്ധത്തിലാണ് ദാനിയേൽ വെളിപ്പാട് കൊടുത്തിരിക്കുന്നത്. സഭയോടുള്ള ബന്ധത്തിലോ സഭാകാര്യങ്ങളെക്കുറിച്ചോ ഇവിടെ വെളിപ്പെടുത്തുന്നില്ല. ഇനി അവസാനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ഈ വേദഭാഗവും നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതുപോലെ അത് ബഹുകാലത്തേക്കുള്ളതാണ്. ഭാവിയിൽ സംഭവിക്കാനുള്ളതെന്ന് മാത്രമല്ല, നിന്റെ ജനത്തോടുള്ള ബന്ധത്തിൽ അത് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ ഇവിടെ 1-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 1-ാം വാക്യം എസ്രയുടെ പുസ്തകത്തോടുള്ള ബന്ധത്തിൽ ചേർത്ത് പഠിച്ചെങ്കിലേ അതിൻ്റെ ചരിത്ര പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എസ്രയുടെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ വന്നിരിക്കാം. അതിൻ്റെ 1-ാം തൊട്ട് 11-ാം വരെയുള്ള വാക്യങ്ങൾ, 1-ാം അധ്യായത്തിൻ്റെ 1-ാം തൊട്ട് 11-ാം വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് വാസ്തവത്തിൽ ചരിത്രപരമായി 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വരുന്നത്. കുറച്ച് യഹൂദന്മാർക്ക് മടങ്ങിപ്പോയി ദേവാലയം മറ്റും പണിയുവാനായിട്ട് കൽപ്പന കൊടുത്തു കഴിഞ്ഞു. അത് എസ്രയുടെ പുസ്തകം 1-ാം വേദവാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. യഹൂദന്മാർ പ്രവാസികളായി ബാബേലിൽ കിടക്കുകയാണ്. അവർക്ക് മടങ്ങിപ്പോകുവാൻ അനുവാദം കൊടുത്തിട്ട് 2 വർഷമായി. എസ്രയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം. എസ്ര തന്നെ 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, ബാബേൽ രാജാവായ നെബുക്കദ്നേസർ ബാബേലിലേക്ക് കൊണ്ടുപോയിരുന്ന പ്രവാസികളിൽ നിന്ന് യെരുശലേമിലേക്കും യഹൂദിലേക്കും താൻ തങ്ങളുടെ പട്ടണങ്ങളിലേക്കും മടങ്ങി വന്ന സംസ്ഥാനവാസികളാവരുത്. അതായത് ബാബേൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങിപ്പോയവരുടെ ലിസ്റ്റ് പറയുകയാണ്. ആ ലിസ്റ്റ് പറയുമ്പോൾ 64-ാം വാക്യം നോക്കി, സഭ ആകെ 42,360 പേരായിരുന്നു. 42,360. അതിൻ്റെ കൂടെ ചില പുരോഹിതന്മാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ എല്ലാം കൂടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ കോരശ് കൊടുത്ത കൽപ്പന മൂലം ബാബേലിൽ നിന്ന് മടങ്ങിപ്പോയത് 50,000 ആളുകളോളമേ ഉള്ളൂ. നമ്മൾ ഓർക്കണം, ഇസ്രയേലിനെ പ്രവാസികളായി ബാബേലിലേക്ക് കൊണ്ടുപോയി, ഈ ബാബേലിൽ കിടന്നിട്ട് ദേവാലയം പണിയുവാനായിട്ട് കോരശ് കൽപ്പന കൊടുക്കുകയാണ്. പാർസി രാജാവായ കോരശ് കൽപ്പന കൊടുക്കുന്നു. എന്നാൽ ഈ കൽപ്പന കൊടുത്തപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് എത്ര പേര് പോയെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 50,000 ആളുകളിൽ കുറവേ മടങ്ങിപ്പോയിട്ടുണ്ട്. 2 വർഷമായി ദേവാലയം പണിയുവാൻ കൽപ്പന കൊടുത്തിട്ട്. ഈ മടങ്ങിപ്പോയവര് അവിടെ ചെന്ന ശേഷം അവിടെ നടക്കുന്ന പണികളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ദാനിയേലിന് അറിവ് കിട്ടുകയാണ്. നമ്മൾ വീണ്ടും എസ്രയുടെ പുസ്തകം പഠിച്ചു നോക്കിയാൽ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ 2 വർഷമായിട്ടും അവർ ദേവാലയത്തിൻ്റെ അടിസ്ഥാനമേ പണിതിട്ടുള്ളൂ. 2 വർഷമായി. ഈ 2 വർഷം കൊണ്ട് ദേവാലയത്തിൻ്റെ അടിത്തറ മാത്രമേ, ഫൗണ്ടേഷൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ. കൂടാതെ അവിടെയുള്ളവരിൽ നിന്ന് വളരെ പ്രതികൂലങ്ങൾ അവർ അനുഭവപ്പെട്ടു. ശമര്യരും മറ്റും വളരെ പ്രതികൂലങ്ങൾ ഉണ്ടാക്കി. ഈ മടങ്ങിപ്പോയ 50,000 ആളുകളിൽ താഴെയുള്ളവര് വളരെ ഡിസാർട്ടഡായി. അവർ വളരെ മനസ്സ് ക്ഷീണിച്ചു പോയി. മനസ്സ് ക്ഷീണിച്ചിട്ട് അവർ വാസ്തവത്തിൽ വേലയിൽ വളരെ തളർന്നു. ദേവാലയത്തിൻ്റെ പണിയൊക്കെ തഴവെക്കുന്ന ഒരു അവസ്ഥയിലേക്കായി. കൂടാതെ അവിടെയുള്ള ദേശവാസികൾ, അവിടെ പാർക്കുന്നവർ ഈ പണിയെ തടസ്സപ്പെടുത്തുവാനായിട്ടുള്ള ഒരു പേർഷ്യൻ കോർട്ടിൻ്റെ ഓർഡർ മേടിക്കുന്നതായിട്ട് എസ്രായുടെ പുസ്തകം 4:4-6 വരെയുള്ള വാക്യത്തിൽ വായിക്കുന്നു. അപ്പം നോക്കുക, ഈ പേർഷ്യക്കാരാണ് മടങ്ങിപ്പോയി ഈ ദേവാലയം പണിയുവാൻ കൽപ്പന കൊടുത്തത്. 2 വർഷം കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ദേശവാസികൾ ഭരണകർത്താക്കളെയൊക്കെ സ്വാധീനിച്ചിട്ട് ഈ പണികളെ വാസ്തവത്തിൽ തടസ്സപ്പെടുത്തുവാനായിട്ട് അവിടെ കോർട്ട് ഓർഡർ മേടിക്കുകയാണ്. പണികൾ എല്ലാം തകർന്നു കിടക്കുന്നു. മടങ്ങിപ്പോയവരൊക്കെ പണികളിൽ തൽപരനില്ലാതായി മാറി. വലിയ പ്രതികൂലങ്ങൾ അവിടെ ഉണ്ടായി. മാത്രമല്ല, യഹൂദന്മാരിൽ ഏറിയൊരു പങ്കും ബാബേലിൽ തന്നെ ഇപ്പോഴും പാർക്കുകയാണ്. നമ്മൾ ആ ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കിയാൽ പുരോഹിതന്മാരുൾപ്പെടെ ഒരേറിയ പങ്ക് യഹൂദന്മാരും ബാബേൽ വിട്ടു പോകുന്നില്ലേ. പോകാത്തതിൻ്റെ കാരണം നമുക്കറിയാം, ബാബേൽ എന്ന് പറഞ്ഞാൽ വളരെ ഫെർട്ടൈൽ ലാൻഡാണ്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾ ഒഴുകുന്ന പ്രദേശം, വളരെ ഫലഭൂയിഷ്ഠമായ ദേശമാണ്. ആ ദേശത്ത് വീടുകൾ പണിതു, നല്ല വീടുകൾ പണിത്. നോക്കുക, 70 വർഷത്തിൻ്റെ പ്രവാസം അവിടെ ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ 1-2 തലമുറകളോളം അവിടെ ജീവിച്ചു വളർന്നപ്പോൾ നല്ല തോട്ടങ്ങളും കെട്ടിടങ്ങളും കാര്യങ്ങളും ഒക്കെ പണിതു. അവരവിടെ സുഖകരമായി ബാബേലിൽ പാർക്കുമ്പോൾ അവിടെ നിന്ന് അവർ മടങ്ങിപ്പോകാൻ അവരിൽ ഏറിയ പങ്ക് ആളുകളും കൽപ്പന കൊടുത്തിട്ട് പോലും മടി കാണിച്ചു. എന്നാൽ മടങ്ങിപ്പോയത് 50,000-ൽ കുറവാണ്. ഈ സംഭവങ്ങളെല്ലാം ദാനിയേൽ കേട്ടു കഴിഞ്ഞു. മടങ്ങി വന്നവരിൽ നിന്ന് ഈ വാർത്തകളൊക്കെ കേട്ടു. ദാനിയേലിന്റെ ഹൃദയം വളരെ അസ്വസ്ഥമായി. ദാനിയേൽ ആ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, കൂടാതെ ദാനിയേലിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ഈ വെളിപ്പാടുകൾ, 70 ആഴ്ചവട്ടത്തിൻ്റെ കണക്കുകളും കാര്യങ്ങളും ഒക്കെ വെളിപ്പെടുത്തി, പല വെളിപ്പാടുകൾ ദാനിയേലിന് കൊടുക്കുകയാണ്. നോക്കുക, ഇത് വെളിപ്പെടുത്തിയിട്ട് ദാനിയേല് വാസ്തവത്തിൽ വളരെ കഷ്ടതയിലായെന്നാണ് വായിക്കുന്നത്. 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ആ കാര്യം സത്യവും മഹാകഷ്ടമുള്ളതുമായിരുന്നു. അവനെ കാര്യം ചിന്തിച്ച് ദർശനത്തിൽ ശ്രദ്ധവെച്ചു. ആ കാലത്ത് ദാനിയേൽ എന്ന ഞാൻ 3 ആഴ്ചവട്ടം മുഴുവനും ദുഃഖിച്ചുകൊണ്ടിരുന്നു. ദാനിയേൽ വളരെ കഷ്ടതയിലായി, 3 ആഴ്ചവട്ടം ദുഃഖിച്ചുകൊണ്ട് നടക്കുകയാണ്. നമ്മൾ അവിടെ വായിക്കുന്നു, സ്വാദുഭോജനം താൻ വെടിഞ്ഞു, മാംസവും വീഞ്ഞും വെടിഞ്ഞു, എണ്ണ തേച്ചില്ല. താന് വാസ്തവത്തിലൊരു ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും സമയം 21 ദിവസം, 3 ആഴ്ചവട്ടത്തോളം ദാനിയേൽ അങ്ങനെ പ്രാർത്ഥിച്ചും ഉപവസിച്ചും ദൈവസന്നിൽ താഴ്ത്തിയും തന്നെത്താൻ മുന്നോട്ട് പോവുകയാണ്. ഈ കാലഘട്ടത്തെക്കുറിച്ച് ഒന്നുകൂടെ ദാനിയേലിന്റെ ജീവിതത്തെ പഠിക്കുവാൻ കഴിയും. 12-ാം വാക്യം നമുക്ക് ചേർത്ത് വായിക്കുമ്പോൾ, 12-ാം വാക്യം, അവിടെ ദൂതൻ കടന്നുവെന്ന് പറയുന്ന വാക്ക്, അവൻ എന്നോട് പറഞ്ഞത്, ദാനിയേലേ ഭയപ്പെടേണ്ട, നീ തിരിച്ചറിയേണ്ടതിന് നിന്റെ ദൈവത്തിന് മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സുവെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു, നിന്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു. ഇവിടെ ഇംഗ്ലീഷിൽ വായിച്ചാൽ, ഫോർ ഫ്രം ദ ഫസ്റ്റ് ഡേ ദൗട്ട് ഇസ് സെറ്റ് ദൈൻ ഹാർട്ട് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ചാസ്റ്റൻ ദൈസെൽഫ് ബിഫോർ ഗോഡ്. ദൈ വേർഡ് വേർ ഹേർഡ് ആൻഡ് ഐ ആം കം ഫോർ ദൈ വേർഡ്. നീ ആദ്യ ദിവസം തന്നെ ദൈവസന്നിൽ നിന്നെ തന്നെ താഴ്ത്തുവാൻ, to chasten yourself, ദൈവത്തിന്റെ സത്യങ്ങളെ മനസ്സിലാക്കുവാൻ നീ ആഗ്രഹിച്ച അന്ന് തന്നെ ഈ കാര്യങ്ങളെ മനസ്സിലാക്കി തരുവാനായിട്ട് കൽപ്പന പുറപ്പെട്ടതാണ്. 21 ദിവസം പ്രാർത്ഥിച്ചിട്ടും ദാനിയേലിന് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലേ, വെളിപ്പാട് കിട്ടുന്നില്ലേ. ചരിത്രത്തിന് അല്ലെങ്കിൽ ദാനിയേലിന്റെ പുറകിൽ സംഭവിക്കുന്ന ആ സംഭവങ്ങളൊന്നും ദാനിയേലിന് അറിഞ്ഞുകൂടാ. ആ ഭക്തനായ മനുഷ്യൻ, ദൈവത്തിന് പ്രിയപുരുഷനായ മനുഷ്യൻ, ഉപസിച്ചും പ്രാർത്ഥിച്ചും ശാഖഭോജനങ്ങൾ കഴിച്ചുകൊണ്ട് മാംസവും വീഞ്ഞുമൊക്കെ വെടിഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതം ഇങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൂതൻ അവിടെ കടന്നു വന്നിട്ട് പറയുകയാണ്, നീ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നീ മനസ്സ് വെച്ച ആദ്യ ദിവസം തന്നെ, നീ നിന്നെ തന്നെ വിനയപ്പെടുത്തുവാനായിട്ട് നീ തീരുമാനിച്ച ആദ്യ ദിവസം തന്നെ ഈ വസ്തുതകൾ നിനക്ക് മനസ്സിലാക്കി തരുവാനായിട്ട് കൽപ്പന പുറപ്പെട്ടതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ആവശ്യമുള്ള ചില കാര്യങ്ങളുണ്ട്. നോക്കുക, ഇവിടെ 21 ദിവസം പ്രാർത്ഥിച്ചു കഴിയുമ്പോഴാണ് ദാനിയേലിന്റെ ഈ കാര്യങ്ങളെ കുറിച്ചുള്ള വെളിപ്പാട് ലഭിക്കുവാൻ തക്കവണ്ണം ദൂതൻ ഈ വസ്തുതയുമായിട്ട് അവിടെ കടന്നു വരുന്നത്. ഈ ഭാഗത്തുള്ള ബന്ധത്തിൽ അല്പം ചില അഭിപ്രായ ഭിന്നതകൾ ദൈവദാസന്മാരുടെ മധ്യത്തിൽ തന്നെ ഉണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മളിവിടെ നോക്കുമ്പോൾ 1-2 ദൂതന്മാരെയൊക്കെ കാണുന്നുണ്ട്. ഉദാഹരണമായിട്ട് 4-ാം വാക്യം തുടങ്ങി വായിക്കുമ്പോൾ, എന്നാൽ 1-ാം മാസം 24-ാം തീയതി ഞാൻ ഹിദ്ദക്കിൽ നിന്ന് മഹാനദീ തീരത്തിരിക്കയിൽ തലമ നോക്കി നോക്കിയപ്പോൾ ക്ഷണവസ്ത്രം ധരിച്ച് അരയ്ക്ക് ഊഫ്വാസംഗം കെട്ടിയും കച്ച കെട്ടിയും ഇരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. അവന്റെ ദേഹം ഗോമോദകം പോലെയും മുഖം മിന്നൽ പ്രകാശം പോലെയും കണ്ണ് തീപ്പന്തം പോലെയും ഭുജങ്ങൾ കാലുകളും മിനുക്കിയ താമ്രത്തിന്റെ വർണ്ണം പോലെയും അവന്റെ വാക്കുകളുടെ ശബ്ദം ഒരു പുരുഷാരത്തിന്റെ ആരവം പോലെയും ആയിരുന്നു. ദാനിയേലിൽ നിന്ന് ഞാൻ മാത്രമേ ദർശനം കണ്ടു, എന്നോട് കൊണ്ടുണ്ടായിരുന്ന ആളുകൾ ദർശനം കണ്ടില്ല. എങ്കിലും ആ മഹാഭ്രമം അവർക്ക് പിടിച്ചു, അവർ ഓടി ഒളിച്ചു. അങ്ങനെ ഞാൻ തനിച്ച് ശേഷിച്ചിരിക്കുന്നു. ഈ മഹാദർശനം കണ്ട് എനിക്ക് ഒട്ടും ബലം ശേഷിച്ചിരുന്നില്ല. എൻ്റെ മുഖശോഭ ക്ഷയിച്ചുപോയി, എനിക്കൊട്ടും ബലമില്ലാതെയായി. എന്നാൽ ഞാൻ അവരുടെ വാക്കുകളുടെ ശബ്ദം കേട്ടു. അവൻ്റെ വാക്കുകളുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ബോധം കെട്ട് നിലത്ത് കവിണ്ണു വീണു. എന്നാറിയ ഒരു കൈ എന്നെ തൊട്ടു, എന്നെ മുഴങ്കാലും ഉള്ളങ്കാലും ഊന്നി വിറയലോടെ നിൽക്കുമാറാക്കി. അവൻ എന്നോട്, ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലേ, ഞാൻ നിന്നോട് പറയുന്ന വചനങ്ങൾ ശ്രദ്ധിച്ച് നിവർന്നു നിന്ന് ഞാൻ ഇപ്പോൾ നിന്റെ അടുക്കൽ അയക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ ഈ വാക്കെന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ വിറച്ചുകൊണ്ട് നിവർന്നു നിന്നു. അവൻ എന്നോട് പറഞ്ഞത്, ദാനിയേലേ ഭയപ്പെടേണ്ട. ഇവിടെ ഈ വേദഭാഗത്തിൽ ഈ ദൂതൻ ദാനിയേലിനോട് പറയുന്നുണ്ട്, നിന്റെ പ്രാർത്ഥന ആദ്യ ദിവസം തന്നെ കേട്ടതാണ്, ആദ്യ ദിവസം തന്നെ ഈ വസ്തുതകൾ നിനക്ക് മനസ്സിലാക്കി തരുവാൻ കൽപ്പന പുറപ്പെട്ടതാണ്. ഞാൻ പുറപ്പെട്ടു വന്നപ്പോൾ ഇവിടെ വായിക്കുന്നുണ്ട് പാർസി രാജ്യത്തിന്റെ പ്രഭു. 13-ാം വാക്യം അവിടെ നമുക്ക് വായിക്കാം. 13-ാം വാക്യം പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായൽ എന്നെ സഹായപ്പൻ വന്നു. അവനെ ഞാൻ പാർസി രാജാക്കന്മാരോടുകൂടെ അവിടെ വിട്ടിട്ട് നിന്റെ ജനത്തിന് ഭാവി കാലത്ത് സംഭവിക്കാനോട് നിന്നെ ഗ്രഹിപ്പിക്കാനതിന് ഇപ്പോൾ വന്നിരിക്കുന്നു. ഓക്കെ, ഇവിടെ പുറകിൽ സംഭവിച്ചിരിക്കുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദാനിയേൽ പ്രാർത്ഥിച്ച ആദ്യ ദിവസം സ്വർഗം പ്രാർത്ഥന കേട്ടു. എന്തുകൊണ്ട് കേട്ടു എന്നുള്ളത് നമുക്ക് പിന്നെ ചിന്തിക്കാം. ദാനിയേൽ വിനയപ്പെട്ടു, ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും ആരംഭിക്കുകയാണ്. ദൈവസന്നിധിയിലുള്ള തൻ്റെ സത്യസന്ധത, സിൻസിയറിറ്റി ദൈവത്തിന് മനസ്സിലായി. കൽപ്പന കൊടുത്തു. പക്ഷെങ്കിൽ ആ കൽപ്പനയുമായിട്ട് കടന്നു വന്ന ദൂതനെ പാർസി രാജ്യത്തിൻ്റെ പ്രഭു 21 ദിവസം തടഞ്ഞു നിർത്തി. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, പ്രാർത്ഥനയുടെ മറുപടി ആദ്യ ദിവസം തന്നെ വന്നതാണ്. പക്ഷെ 21 ദിവസം പാർസി രാജ്യത്തിന്റെ പ്രഭു. ആരാണ് ഈ പാർസി രാജ്യത്തിന്റെ പ്രഭു? പാർസി രാജ്യത്തിന്റെ പ്രഭു എന്ന് പറയുമ്പോൾ സാധാരണയുള്ള ഒരു രാജാവ് അല്ല എന്നുള്ളത് കാണാൻ കഴിയുന്നു. കാരണം എന്താ, ഒരു ദൂതനെ ഒരു സാധാരണ ലോകത്തിൽ ഭരിക്കുന്ന ഒരു രാജാവിനെ തടഞ്ഞു നിർത്തുവാൻ കഴിയില്ലേ? ഒരു ദൂതന്റെ ശക്തി അത്ര വലുതാണ്. 144,000 പേരെ ഒരു പാളയത്തിൽ ഒരു ദൂതൻ കൊന്നതായിട്ട് നമുക്കറിയാം. ദൂതന്മാരുടെ ശക്തി അത്ര വലുതാണ്. ഓ ദൂതനെ, ഈ ദൂതൻ കൽപ്പനയുമായിട്ട് കടന്നു വന്നപ്പോൾ പാർസി രാജ്യത്തിൽ ഭരിക്കുന്ന രാജാവിന് അവനെ തടഞ്ഞു നിർത്തുവാൻ കഴിയില്ലേ? ഒരു രാജാവിനും ഒരു ദൂതനെ തടഞ്ഞു നിർത്താൻ കഴിയില്ലേ? അതുകൊണ്ട് ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ദുഷ്ടശക്തിയാണ്. പാർസി രാജ്യത്തിന്റെ പ്രഭു എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് ആൻ ഈവിൾ സ്പിരിറ്റ്. ഈ ദൂതൻ ദൂതമായിട്ട് വെളിപ്പാടുമായിട്ട് കടന്നു വന്നപ്പോൾ ആകാശമണ്ഡലത്തിൽ ഈ ദൂതനെ തടഞ്ഞു നിർത്തുകയാണ് പാർസി രാജ്യത്തിന്റെ പ്രഭു. അല്ലെങ്കിൽ ആ ദൂതൻ, ദുഷ്ടദൂതൻ അവനെ തടഞ്ഞു നിർത്തുകയാണ്. ഇവിടെയുള്ള ഒരു പ്രശ്നം വേദപണ്ഡിതന്മാരുടെ ഇടയിലുള്ള അഭിപ്രായത്തിൽ ഇവിടെ വെളിപ്പെട്ടിരിക്കുന്ന 4-ാം വാക്യം തുടങ്ങി നമ്മൾ ഏകദേശം 10-ാം വാക്യം വരെ കണ്ട ഒരു പുരുഷനെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വർണ്ണന പറയുമ്പോൾ ഇത് കർത്താവായ യേശുക്രിസ്തു ആണെന്നും യേശുക്രിസ്തു അല്ലെന്നും രണ്ടഭിപ്രായമുണ്ട്. നമ്മൾ ഡാനിയേലിന്റെ പുസ്തകങ്ങളെടുത്ത് പഠിച്ചു നോക്കിയാൽ വേദപണ്ഡിതന്മാരുടെ ഇടയിൽ രണ്ടഭിപ്രായമുണ്ട്. ഒരു കൂട്ടർ പറയുന്നു, ഈ വെളിപ്പാട് എടുത്തുകൊണ്ട് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം നമ്മൾ പഠിച്ചു നോക്കിയാൽ വെളിപ്പാട് 1-ാം അധ്യായത്തിൽ പത്മോസിൽ കിടക്കുന്ന യോഹന്നാന് മൗത്യീകരിക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ കാഴ്ച കണ്ട് അതേ കാഴ്ചയാണ് ഇവിടെ ദാനിയേലിന് കാണുവാൻ കിട്ടിയത്. അവിടെ അവനെ കണ്ടപ്പോൾ യോഹന്നാൻ മരിച്ചവനെ പോലെ വീണു. ഇവിടെയും ഇവനെ കണ്ടപ്പോൾ മരിച്ചവനെ പോലെ ദാനിയേൽ വീഴുന്നു. അവിടെ അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരിച്ചിൽ പോലെ, ഇവിടെയും അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരിച്ചിൽ പോലെ. ഇവിടെയുള്ള അംഗപ്രത്യംഗ വണ്ണനം വെളിപ്പാട് 1-ൽ കണ്ടിരിക്കുന്ന അംഗപ്രത്യേക വണ്ണനം 1 ആണ്. അപ്പോൾ വേദപണ്ഡിതന്മാരുടെ ഇടയിൽ ഈ രണ്ട് ദർശനം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ദർശനമാണെന്ന് പറയുമ്പോൾ അത് സമ്മതിക്കാത്ത ചിലരുമുണ്ട്. അത് സമ്മതിക്കാത്തതിൻ്റെ കാരണം, യേശുക്രിസ്തുവിനെ ഒരിക്കലും ഒരു ദുഷ്ടദൂതനെ തടഞ്ഞു നിർത്താൻ സാധ്യമല്ലേ? യേശുക്രിസ്തുവാണ് ഈ ദൂതം കൊണ്ട് വന്നതെങ്കിൽ യേശുക്രിസ്തുവിനെ ഒരിക്കലും, പഴയ നിയമത്തിൽ അനേക ഭാഗങ്ങളിൽ യേശുക്രിസ്തു വെളിപ്പെട്ടിട്ടുണ്ട്. ശരിയാണ്, ഇവിടെ പറഞ്ഞിരിക്കുന്ന വർണ്ണന കർത്താവിന്റെ വർണ്ണനയായിട്ടാണ് 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. വെളിപ്പാട് 1-ൽ കാണുന്ന വർണ്ണനയാണ്. എന്നാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം, യേശുക്രിസ്തു ആണെങ്കിൽ ഒരിക്കലും ഒരു ദുഷ്ടദൂതൻ യേശുക്രിസ്തുവിനെ തടഞ്ഞു നിർത്താൻ സാധ്യമല്ലേ? അതുകൊണ്ട് രണ്ടഭിപ്രായം ദൈവദാസന്മാരുടെ മധ്യത്തിലുണ്ട്. എന്നാൽ അതോടുള്ള ബന്ധത്തിൽ മറ്റു ചിലർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു, യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിലൂടെ കിട്ടിയപ്പോൾ അവൻ മാത്രമല്ല അവനോടുകൂടെ ചില ദൂതന്മാരുകൂടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് യേശുക്രിസ്തു ആണെന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. യേശുക്രിസ്തു വെളിപ്പെട്ടപ്പോൾ ഹിദ്ദക്കിൽ നദീതീരത്ത് യേശുക്രിസ്തുവിനെ കണ്ടപ്പോൾ ആ കർത്താവിനോടുകൂടെ മറ്റ് ദൂതന്മാരും ഉണ്ടായിരുന്നു എങ്കിൽ ഇവിടെ താഴോട്ട് വായിക്കുന്ന കാര്യങ്ങൾ ദൂതന്മാർ നടത്തിയെന്നും ഇവിടെ കണ്ട പുരുഷനെ യേശുക്രിസ്തുവാണെന്നും എടുക്കുന്നതിൽ തെറ്റില്ല. ഞാനിത് പറഞ്ഞത് രണ്ടഭിപ്രായമുണ്ട്. ഒരു പക്ഷെങ്കിൽ യേശുക്രിസ്തു ആയിരിക്കാം ഈ ദർശനത്തിൽ കണ്ടിരിക്കുന്ന പുരുഷൻ, ഒരു പക്ഷെങ്കിൽ അല്ലായിരിക്കാം. ഏതായാലും തീർത്തു പറയുവാൻ നിവൃത്തിയില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന വർണ്ണന കൊണ്ടോ വെളിപ്പാടൊന്നിൻ്റെ വർണ്ണനയോട് തുലനം ചെയ്യുമ്പോൾ കർത്താവാണെന്ന് ചിന്തിക്കാം. കർത്താവാണെങ്കിൽ ഒരു കാര്യം നമ്മൾ തെറ്റിച്ച് പറയരുത്, കർത്താവിനെ ഒരു ദൂതൻ ദുഷ്ടദൂതനെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. കർത്താവിനോടുകൂടെ മറ്റ് ചില ദൂതന്മാരോട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നമുക്കിനിയും ഈ ഭാഗത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോഴും ഞാനും നിങ്ങളും ഈ ലോകത്തിൽ വസിക്കുമ്പോഴും നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം, നമ്മുടെ പുറകിൽ പ്രവർത്തിക്കുന്ന അനേക ദുഷ്ടാത്മാക്കളുണ്ട്, അനേക ദുഷ്ടാത്മാക്കളുണ്ട്. അതിൻ്റെ വലിയൊരു പഠനമാണ് ഇത് ആരിയലിന്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ നമുക്ക് ലഭിക്കുന്നത്. വാസ്തവത്തിൽ പ്രാർത്ഥിപ്പാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു ചാപ്റ്ററാണ് ദാനിയൽ 10. ഉപവസിപ്പാൻ, ദൈവസനിൽ വിനയപ്പെടുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു അധ്യായമാണ് ദാനിയൽ 10. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ സ്വാധീനിക്കേണ്ട ഒരു അധ്യായമാണ് ദാനിയൽ 10. കാരണം ഒരിക്കലും നഗ്നനേത്രങ്ങൾ കൊണ്ട് മനസ്സിലാക്കുവാൻ സാധ്യമല്ലാത്ത നമ്മുടെ പുറകിൽ സംഭവിക്കുന്ന ചില വസ്തുതകൾ മറനീക്കി ദൈവം നമുക്ക് കാണിച്ചു തരികയാണ്. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ ഒരു ദിവസം പ്രാർത്ഥിച്ചു, രണ്ട് ദിവസം പ്രാർത്ഥിച്ചു, നമ്മൾ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ വരുമ്പോൾ അത് ഉപേക്ഷിച്ചിട്ട് പോകാറുണ്ട്. ദാനിയലിന് എന്തുകൊണ്ടാണ് ഈ മറുപടി കിട്ടിയത്? നമ്മൾ പ്രാരംഭമായി ചിന്തിക്കുക. ദാനിയലിന് എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയത്? ദാനിയല് ഹി വാസ് പെർസിസ്റ്റന്റ് ഇൻ ഹിസ് പ്രയർ. 21 ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് വാസ്തവത്തിൽ 1-ാമത്തെ ദൂതനെ സഹായിപ്പാൻ മീഖായേൽ അവിടെ കടന്നു വന്ന്. നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ പറയുന്നത് ആദ്യം വന്ന ദൂതൻ ഗബ്രിയേൽ ആണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ആരുമായിക്കൊള്ളട്ടെ, ഗബ്രിയേൽ ആണെങ്കിൽ ഗബ്രിയേൽ. ആ ദൂതൻ കടന്നു വന്നപ്പോൾ പാർസി രാജ്യത്തിന്റെ പ്രഭു, എന്തുകൊണ്ടാണ് അവനെ പാർസി രാജ്യത്തിന്റെ പ്രഭു എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ വീണ്ടും നമ്മളെ മനസ്സിലാക്കി തരുന്നു, പേർഷ്യൻ കിങ്ഡത്തിന്റെ പുറകിൽ കൽപ്പിച്ചാക്കിയിരിക്കുന്ന ദുഷ്ടാത്മാവാണ് പാർസി രാജ്യത്തിന്റെ പ്രഭു എന്ന് പറഞ്ഞാൽ, തിരുവചനം പഠിക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരുന്നു, ഈ ലോകം ദുഷ്ടന്റെ അധീനതയിലാണ്. ഈ ലോകം ദുഷ്ടന്റെ അധീനതയിലാണെങ്കിലും സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നതെന്ന് യോഹന്നാൻ രേഖപ്പെടുത്തുമ്പോഴും, ഈ സാത്താൻ സർവ്വവ്യാപിയല്ല, ഹീസ് നോട്ട് ഒമിനി പ്രസന്റ്. അവൻ സർവ്വവ്യാപിയല്ല, എല്ലായിടത്തും ഇല്ല. ദൈവം സർവ്വവ്യാപിയാണ്, എന്നാൽ സാത്താൻ സർവ്വവ്യാപിയല്ല. ഈ സർവ്വവ്യാപിയല്ലാത്ത സാത്താൻ ഈ ലോകത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്നത് എങ്ങനെയാണ്? പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു, വചനത്തെ അപഗ്രഥിച്ചുകൊണ്ട് പറയുന്നു, സാത്താന്റെ കീഴിൽ അനേക കുട്ടി സാത്താന്മാരുണ്ട്, കിങ്കരന്മാരുണ്ട്, അവന്റെ ഏഞ്ചൽസ് ഉണ്ട്. നമ്മൾ ഇതാണ് Ephesians 6:12 വായിക്കുന്നത്, വാഴ്ചകളും അധികാരങ്ങളും, പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് പവേഴ്സ് എന്ന് പറഞ്ഞാൽ, ഓരോ രാജ്യത്തും പ്രദേശത്തും വാഴുവാൻ ചില ദുഷ്ടാത്മാക്കളെ സാത്താൻ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഒരു ദുഷ്ടാത്മാവ് കാണും, അവൻ്റെ കീഴിൽ അനേക ദുഷ്ടാത്മാക്കൾ കേരളത്തിലും എറണാകുളത്തും എറണാകുളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും ഒക്കെ വാഴുവാൻ അവനെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. വചനം വ്യക്തമായത് പഠിപ്പിക്കുന്നു. പാർസി രാജ്യത്തിൻ്റെ പ്രഭു എന്ന് പറയുമ്പോൾ പേർഷ്യൻ രാജ്യത്തിൻ്റെ പുറകിൽ വ്യാപരിച്ച ആത്മാവ്, ആ അധികാരം കൊടുത്തിരുന്ന സാത്താനാണ്, അവനാണ് ഈ പാർസി രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ചും വരുവാനുള്ള രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ചും ദാനിയലിനെ വെളിപ്പെടുത്തുവാൻ ആ കൽപ്പനയുമായിട്ട് സ്വർഗത്തിൽ നിന്ന് അവൻ പുറപ്പെട്ടു വന്നപ്പോൾ അത് വെളിപ്പെടുത്താതിരിക്കുവാനായിട്ട് അവനെ തടസ്സം ചെയ്തത് ഇതിന് അധികാരമുള്ള ദൂതനായിരുന്നു എന്ന് പറഞ്ഞാൽ ദുഷ്ടദൂതനാണ്. അവിടെ സാത്താന്റെ കിങ്കരനാണ്, പാർസി രാജ്യത്തിൻ്റെ പ്രഭുവാണ് അവനെ തടസ്സം ചെയ്തത്. ദാനിയലിനെ സംബന്ധിച്ച് ഇതൊന്നും മനസ്സിലാകുന്നില്ലേ? ദാനിയൽ പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചുകൊണ്ടിരുന്നു. ദാനിയൽ പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പുറകിൽ സംഭവിച്ച എന്താണ്? ഈ ഗബ്രിയേൽ ആണെങ്കിൽ ഗബ്രിയേൽ, അല്ലെങ്കിൽ ഏത് ദൂതനുമായിക്കൊള്ളട്ടെ, ആ ദൂതനെ 21 ദിവസം തടസ്സപ്പെടുത്തി നിർത്തുമ്പോൾ വീണ്ടും ഭൂമിയിൽ നിന്ന് ദാനിയലിന്റെ പ്രാർത്ഥന എന്നുകൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിന് മനസ്സിലായി, ദാനിയലിന് വെളിപ്പാട് കിട്ടിയിട്ടില്ല. സ്വർഗം മനസ്സിലാക്കി, ദൂതുമായിട്ട് അയച്ച ദൂതനെ തടസ്സപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്. അഡീഷണൽ ഫോഴ്സ് വരികയാണ്, മീഖായേൽ. ദൂതന്മാരിൽ പ്രധാനിയായി മീഖായേൽ വരികയാണ്. മീഖായേൽ വന്നിട്ട് ആ പാർസി രാജ്യത്തിന്റെ പ്രഭുവിനോട് പടവെട്ടിയിട്ട് ആദ്യം ദൂതുമായി വന്ന ദൂതനെ അവിടെ വിട്ടിട്ട് ആ ദൂതുമായിട്ട് അവിടെ കടന്നു വരികയാണ്. എന്തൊരു സംഭവമാണ് ചരിത്രത്തിന്റെ പുറകിൽ! നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയുന്നില്ലേ? ഇത് ആക്ഷരികമായ കാര്യമാണ്, ആക്ഷരികമായ കാര്യം. നമ്മെ സംബന്ധിച്ചത് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടൊരു പക്ഷെങ്കിൽ തോന്നിയേക്കാമെന്നാൽ വചനം നമുക്കത് വ്യക്തമായി മനസ്സിലാക്കി തരുന്നു. ദുഷ്ടാത്മാവ് വസിക്കുന്ന ഭൂമിയാണ്. ഞാൻ മറ്റൊരു വേദഭാഗം ശ്രദ്ധിക്കുകയായിരുന്നു. നോക്കുക, നമുക്ക് രണ്ട് ദിവസത്താന്ന് 18-ാം അധ്യായം എടുക്കാം. 2 Chronicles 18. ഇവിടെ ദുഷ്ടാത്മാവ് ഈ ഭൂമിയിൽ വാടുന്നതിൻ്റെ പലവിധമായ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളതിൽ ഒരു പ്രത്യേക കാര്യം ഞാൻ ഇന്ന് കുറേ ഏറെ സമയം ഇരുന്ന് വായിക്കുകയും ചിന്തിക്കുകയും ചെയ്തൊരു വേദഭാഗമാണ്. നോക്കുക, ഇവിടെ രണ്ട് രാജാക്കന്മാരെ കാണുന്നുണ്ട്. നമുക്കറിയാം ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം രണ്ടായിട്ട് വായിക്കപ്പെട്ടു. 10 ഗോത്രങ്ങളുള്ള ഇസ്രയേലും 2 ഗോത്രമുള്ള യഹൂദയും. ഈ 10 ഗോത്രമുള്ള ഇസ്രയേലിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാവ് ആഹാബാണ്. ഈ 2 ഗോത്രമുള്ള ആ മറുഭാഗത്തെ യഹൂദയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് യഹോശഫത്താണ്. അപ്പോൾ ആഹാബും യഹോശഫത്തും. നോക്കുക, ശലോമോന്റെ കാലശേഷം രണ്ടായിട്ട് ഇസ്രയേൽ ഭാഗിക്കപ്പെട്ടു. ഇപ്പോൾ ഈ സാഹചര്യം ഈ 2 ദിവസത്താന്നും 18-ാം അധ്യായം വരുമ്പോൾ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അതിൻ്റെ 3-ാം വാക്യം വായിച്ചാൽ അറിയാം, ഇസ്രയേൽ രാജാവായ ആഹാബ് യഹൂദ രാജാവായ യഹോശാഫാത്തിനോട്. അപ്പോൾ ഇസ്രയേലിൽ ആഹാബ് വാഴുന്നു, യഹൂദയിൽ യഹോശാഫാത്ത് വാഴുന്നു. ഇവർ തമ്മിൽ ഇവരുടെ മക്കളെ വിവാഹം കഴിപ്പിച്ച് ഇവർ തമ്മിൽ അടുത്തു. ഇവർ തമ്മിൽ അടുത്തിട്ട് സിറിയയോട് യുദ്ധത്തിന് പോകുവാനായിട്ട് തയ്യാറാകുകയാണ്. ഇവർ രണ്ടുപേരും കൂടി ഒന്നിച്ചുകൂടി ഇവർ തമ്മിൽ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നതാണ്. ആഹാബ് രാജാവിനെ കുറിച്ച് നമുക്കറിയാം, അവൻ ദുഷ്ടനായ മനുഷ്യനായിരുന്നു. ഈ 10 ഗോത്രങ്ങളെ ഭരിച്ചുകൊണ്ടിരുന്ന ആഹാബ് രാജാവ് മഹാദുഷ്ടനായിരുന്നു. എന്നാൽ യഹോശഫത്ത് ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു. ഈ ഭക്തനായ മനുഷ്യനും ദുഷ്ടനായ ആഹാബും കൂടെ അലയൻസ് ഉണ്ടാക്കി സിറിയയോട് യുദ്ധത്തിന് പോകാൻ തുടങ്ങിയാണ്. സിറിയയോട് ആരാമനോട് യുദ്ധത്തിന് പോകാൻ തുടങ്ങുമ്പോൾ നോക്കുക, യഹോശഫത്ത് പറഞ്ഞു, പ്രവാചകന്മാരെ വിളിച്ച് നമുക്ക് കാര്യമൊന്ന് തിരക്കിയിട്ട് യുദ്ധത്തിന് പോയാൽ മതി. അങ്ങനെ പ്രവാചകനെ വിളിപ്പിച്ചു, 400 പ്രവാചകന്മാരെ അവിടെ വിളിപ്പിച്ചു. അതിൻ്റെ 5-ാം വാക്യം, 2 ദിവസാന്തം 18:5. ഇസ്രായേൽ രാജാവ് നമ്മൾ ഓർത്തു ആഹാബാണ്. ആഹാബ് 400 പ്രവാചകന്മാരെ വരുത്തി. 400 പ്രവാചകന്മാരെ, ദുഷ്ടപ്രവാചകന്മാരാണ്. 400 പ്രവാചകന്മാർ വന്ന് ഈ 400 പ്രവാചകന്മാരും പ്രവചിക്കുകയാണ്, യുദ്ധത്തിന് പോയിക്കൊള്ളുക, ജയിക്കും ജയിക്കും എന്ന് പറയുകയാണ്. താഴോട്ട് മറ്റൊരു പ്രവാചകൻ വരുന്നു. ഇനിയും ആരെങ്കിലും ഉണ്ടോ തിരക്കുമ്പോൾ യഹോശഫത്തിന് തൃപ്തി വരാതെ വേറെ ഒരാളെ വിളിക്കാനായിട്ട് പറയുമ്പോൾ മീഖായാവ് എന്ന് പറയുന്ന പ്രവാചകനെ വിളിക്കുന്നു. അതിൻ്റെ 12-ാം വാക്യം, മീഖായനെ വിളിപ്പാൻ പോയ ദൂതൻ അവനോട്, നോക്കൂ, പ്രവാചകന്മാരുടെ വാക്കുകൾ ഒരുപോലെ രാജാവിന് ഗുണമായിരിക്കുന്നു, നിന്റെ വാക്കും അവരിൽ ഒരുത്തനെ പോലെ ഇരിക്കണം, നീ ഗുണമായി പറയണമേ എന്ന് പറഞ്ഞു. മീഖായവിനെ വിളിക്കാൻ പോവുകയാണ്. മീഖായവിനെ വിളിക്കാൻ പോയപ്പോൾ അതിൻ്റെ 12-ാം വാക്യം, വിളിക്കാൻ പോയപ്പോൾ തന്നെ ആഹാവ് പറയുന്നുണ്ട്, അവൻ എന്നെക്കുറിച്ച് ഒരു നന്മയും പറയുകയല്ല തിന്മയെ പറയുകയുള്ളൂ. പക്ഷെ മീഖായവ് പറഞ്ഞു, ദൈവം എന്നോട് വെളിപ്പെടുത്തുന്നതേ ഞാൻ പറയുകയുള്ളൂ. അപ്പോൾ മീഖായാവ് പ്രവചിച്ചു യുദ്ധത്തിന് പോയിക്കൊള്ളുക, കൃതാർത്ഥനാകുമെന്ന് പറഞ്ഞു. വീണ്ടും ചോദിച്ചു, നീ പറയുന്നത് സത്യമാണോ ആണോ എന്ന് ചോദിച്ചപ്പോൾ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. ആ ഭാഗം ഒന്ന് നോക്കിക്കാട്ടെ. ഈ മീഖായാവ് പറയുകയാണ്, ഞാൻ സ്വർഗത്തിൽ സിംഹാസനത്തിൽ ദൈവം ഇരിക്കുന്ന കണ്ടു. അതിൻ്റെ 19-ാം വാക്യം 18-ാം വാക്യം, എന്നാൽ യഹോവയുടെ വചനം കേട്ടുകൊൾവിൻ, യഹോവ തന്റെ സിംഹാസനിരിക്കുന്നത് സ്വർഗത്തിലെ, സൈന്യമെല്ലാം അവൻ്റെ വലത്തും ഇടത്തും നിൽക്കുന്നത് ഞാൻ കണ്ടു. ഇസ്രായേൽ രാജാവായ ആഹാബ് ചെന്ന് ഗിലെയാദിലെ രാമോത്തിൽ പട്ടുപോകേണ്ടതിന് അവനെ ആർ വശീകരിക്കുമെന്ന് യഹോവ ചോദിച്ചതിന് ഒരുത്തൻ ഇങ്ങനെയും ഒരുത്തൻ അങ്ങനെയും പറഞ്ഞു. എന്നാറെ ഒരാത്മാവ് മുന്നോട്ട് വന്ന് യഹോവയുടെ സന്നിധിയിൽ നിന്നു, ഞാൻ അവനെ വശീകരിക്കുമെന്ന് പറഞ്ഞു. യഹോവനോട് ഏതിനാലെന്ന് ചോദിച്ചതിന് അവൻ, ഞാൻ ചെന്ന് അവൻ്റെ സകല പ്രവാചകന്മാരുടെയും വായിൽ ഭോഷ്കിൻ്റെ ആത്മാവായിരിക്കുമെന്ന് പറഞ്ഞു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, സ്വർഗത്തിൽ നടന്ന സംഭവം മീഖായാവ് വെളിപ്പെടുത്തുകയാണ്. മീഖായാവ് പറഞ്ഞു, ആഹാബ് എങ്ങനെ പട്ടുപോകണം, ആഹാബ് കൊല്ലപ്പെടണം. ദൈവം കൽപ്പന കൊടുത്തു, ആഹാബ് കൊല്ലപ്പെടണം. ആഹാബ് കൊല്ലപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ ആരവനെ വശീകരിക്കും? പല കാര്യങ്ങൾ സ്വർഗത്തിൽ ആലോചിച്ചപ്പോൾ ഒരു ആത്മാവ്, ഒരു ദുഷ്ടാത്മാവ് മുന്നോട്ട് വന്ന് പറഞ്ഞു, ഞാൻ വശീകരിക്കാം. ഈ ദുഷ്ടാത്മാവ് 400 പ്രവാചകന്മാരുടെ ഹൃദയത്തിൽ കടന്ന് അവരിൽ പോഷ്കിന്റെ ആത്മാവായിട്ട് പ്രവചിക്കുകയാണ്, യുദ്ധത്തിന് പോയിക്കൊള്ള, ജയിക്കും. ഒരു ദുഷ്ടാത്മാവ് 400 പ്രവാചകന്മാരിൽ സ്വാധീനിച്ച് അവര് 400 പേരിലെ പോഷ്കിന്റെ ആത്മാവായി മാറി. ഈ ഭാഗം ഞാൻ എടുത്തത് അങ്ങനെ ആഹാബ് പട്ടുപോവുകയാണ്. നമുക്ക് ആ ലോകത്തില് സാത്താൻ എങ്ങനെ ഭരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. അനേകരെ സ്വാധീനിക്കുന്നു. ഈ രാജ്യങ്ങളെ ഭരിക്കുന്നവരുടെ പുറകില് വ്യാപരിക്കുന്ന ഈ ദുഷ്ടാത്മാവ് അവരെ സ്വാധീനിച്ചുകൊണ്ട് അവൻ്റെ ഇഷ്ടങ്ങൾ പലതും നിവർത്തിപ്പാനായിട്ട് അവന് സാധിക്കുന്നു. നമ്മൾ ഒരു കാര്യം ഈ ഭാഗത്ത് നിന്ന് ഓർക്കണം, ഈ സ്പിരിച്വൽ വാർ എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ളൊരു വാറാണ്. തിരുമനത്തെ നമ്മൾ വായിക്കുന്ന പോലെ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളെ ദുഷ്ടാത്മസേനകളോടുമാണ്. ഈ ദാനിയൽ 10 നമ്മുടെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു നല്ല പഠനം നമുക്ക് ആവശ്യമാണ്. ഞാൻ ഒരു ഭാഗം കൂടെ ഒന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. പുറപ്പാട് 17 പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ നമ്മൾ പരിചയമുള്ളൊരു ഭാഗമായിരിക്കാം. ഇസ്രയേൽ അമലേക്കിനോട് യുദ്ധത്തിന് പോവുകയാണ്. അമലേക്കിനോട് യുദ്ധത്തിന് പോകുമ്പോൾ ജോഷുവ താഴെ വാളെടുത്ത് യുദ്ധം ചെയ്യുകയാണ്. നമ്മളതിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 8 വായിച്ചാൽ അമലേക്ക് രഫീദിൽ വെച്ച് അമലേക്ക് വന്ന് ഇസ്രയേലിനോട് യുദ്ധം ചെയ്തു. അപ്പോൾ മോശ യോശുവയുടെ നീ ആളുകളെ തെരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമലേക്കിനോട് യുദ്ധം ചെയ്യുക, ഞാൻ നാളെ കുന്നിൻമുകളിൽ ദൈവത്തിൻ്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുമെന്ന് പറഞ്ഞു. മോശ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു, അമലേക്കിനോട് പൊരുതു. എന്നാൽ മോശയും അഹരോനും ഹൂരും കുന്നിൻമുകളിൽ കയറി മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ ജയിക്കും, കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമലേക്ക് ജയിക്കും. എന്നാൽ മോശയുടെ കൈക്ക് ഭാരം തോന്നിയപ്പോൾ അവനൊരു കല്ല് എടുത്തു വെച്ചു, അവൻ അതിന്മേലിരുന്നു. അഹരോനും ഹൂരും ഒരുത്തൻ ഇപ്പുറത്തും ഒരുത്തൻ അപ്പുറത്തു നിന്ന് അവൻ്റെ കൈ താങ്ങി. അങ്ങനെ അവൻ്റെ കൈ സൂര്യൻ അസ്തമിക്കുവോളം ഉറച്ചു നിന്നു. യോശുവ അമലേക്കിനെയും അവൻ്റെ ജനത്തെയും വാളിൻ്റെ വായത്തിനെയാൽ തോൽപ്പിച്ചു. നോക്കുക, ഇവിടെ നമ്മൾ വളരെ ലളിതമായിട്ടൊരു സംഭവം കാണുന്നു. യോശുവയും സൈന്യവും താഴെ അമലേക്കിനോട് യുദ്ധം ചെയ്യുകയാണ്. എന്നാൽ പർവ്വതത്തിൽ മോശ കൈകൾ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. എന്നാൽ അവിടെ പരിശുദ്ധമ രേഖപ്പെടുത്തി മോശയുടെ കൈ ഉയർന്നിരിക്കുമ്പോൾ, 11-ാം വാക്യം, മോശയുടെ കൈ ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ ജയിക്കും, മോശയുടെ കൈ താഴുമ്പോൾ ഇസ്രായേൽ മക്കൾ തോറ്റുപോകുന്നു. അമലേക്ക് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇസ്രായേൽ അമലേക്കിനോട് യുദ്ധം ചെയ്യുകയാണ്. എന്നാൽ ഈ യുദ്ധത്തിൻ്റെ ജയം മോശയുടെ കൈ ഉയർന്നിരിക്കുന്നതിനെ ആസ്പദമായിരിക്കുന്നു. എന്തായി പറയുന്നത്? ആ പർവ്വതത്തിലേക്ക് മോശ കയറി താഴെ യുദ്ധം ചെയ്യുന്ന ആ ഇസ്രായേലിന് വേണ്ടി, അല്ലെങ്കിൽ യോശുവയും സൈന്യത്തിന് വേണ്ടി ഈ മോശ മധ്യസ്ഥ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കൈകൾ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ താഴെ ഇസ്രായേൽ ജയിക്കുകയാണ്. മോശയുടെ കൈകൾ താണിരിക്കുമ്പോൾ ഇസ്രായേൽ അവിടെ പരാജയപ്പെടുകയാണ്, തോൽവി അടയുകയാണ്. അതിന് കാരണമെന്താ? നമുക്കറിയാം ഇസ്രായേലിനോട് യുദ്ധത്തിന് വന്നിരിക്കുന്ന അമലേക്കരിൽ വ്യാപരിച്ചിരിക്കുന്ന ആത്മാവ് ദുഷ്ടാത്മാവാണ്. ദൈവജനത്തെ നശിപ്പിക്കുവാൻ, അവരോട് പോരാടുവാൻ വാസ്തവത്തിൽ അമലേക്കിനെ ഇളക്കിക്കൊണ്ടുവന്നിരിക്കുന്ന ദുഷ്ടസൈന്യമാണ്. ദൈവത്തിൻ്റെ ശക്തിക്ക് വേണ്ടി മോശ ഉയരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ ദുഷ്ടശക്തികൾ പ്രബലപ്പെടാതിരിക്കുമ്പോൾ യോശുവയ്ക്ക് അവരെ തോൽപ്പിക്കാൻ കഴിയും. എന്നാൽ ദുഷ്ടശക്തി പ്രബലപ്പെടുമ്പോൾ, മോശയുടെ കൈകൾ താണിരിക്കുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് വാസ്തവത്തിൽ ഭംഗം വരുമ്പോൾ അവിടെ അമലേക്ക് ജയിക്കുന്നതായിട്ട് കാണുന്നു. എന്തൊരു വലിയ പാഠമാണ്! ഇന്ന് സന്ധ്യയിൽ നമ്മൾ ഓർത്തു നോക്കിയേ, എന്തൊരു വലിയ പാഠമാണ്! ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന പോലെ രാജ്യങ്ങളുടെ പുറകില്, വാഴ്ചകളുടെ പുറകിലൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവ് ദുഷ്ടന്റെ ആത്മാവാണ്. ദൈവം നമ്മളെ ഈ ഭൂമിയിലാക്കിയിരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നതിന്റെ കാരണം, സാത്താൻ പരാജയപ്പെട്ടവനാണെങ്കിലും തിരുവചനത്തിൽ വായിക്കുന്ന പോലെ നമുക്ക് പോരാട്ടം ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ്. ഇവിടെ നമ്മൾ വായിച്ച പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ അവിടെ ദൈവജനത്തിന് ജയിക്കുവാൻ കഴിഞ്ഞ രണ്ട് കാര്യം പ്രാർത്ഥനയും അതുപോലെ വാളുമാണ്. ഇവിടെ നമ്മൾ ദാനിയേലിനുള്ള ബന്ധത്തിൽ വായിക്കുമ്പോഴും ദാനിയേലിന്റെ പ്രാർത്ഥനയാണ് വാസ്തവത്തിൽ ഈ വെളിപ്പാട് അവിടെ കിട്ടുവാനായിട്ടിടയായത്. നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞു, നത്തായി 17:21, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് കർത്താവ് പറഞ്ഞു. പ്രാർത്ഥനയാലും ഉപവാസത്താലും, ഇവിടെ നമ്മൾ 10-ാം അധ്യായത്തിലും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന ഒരു ദാനിയേലിനെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. നോക്കുക, ആത്മീക പോരാട്ടത്തിൽ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ചിത്രം നമുക്കിവിടെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അതിൻ്റെ പ്രാധാന്യത ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. പ്രാർത്ഥന അതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ വർദ്ധിക്കുകയാണ് ഉപവസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ. ഇവിടെ നമ്മൾ ഉപവാസത്തെക്കുറിച്ച് ശ്രദ്ധിക്കുമ്പോൾ ദാനിയേലിലൂടെ നമ്മൾ വായിക്കുന്നു, സ്വാദുഭോജനങ്ങൾ വെടിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ദാനിയേൽ ഭക്ഷണം കഴിക്കുന്നില്ലെന്നല്ല, കഴിക്കുന്നുണ്ട്. പക്ഷേ ദാനിയേല് വീഞ്ഞും അതുപോലെ മാംസവും അതുപോലെ സ്വാദുഭോജനങ്ങളൊക്കെ ദാനിയേൽ വെടിഞ്ഞുകൊണ്ട്, ശാഖഭോജനങ്ങൾ അല്പം ഭക്ഷണങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് അവൻ്റെ സമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെലവഴിക്കുകയാണ്. ഇത് നമുക്ക് പ്രായോഗികമാക്കുവാൻ എളുപ്പമുള്ളൊരു കാര്യമാണ്. അബ്സല്യൂട്ട് ഫാസ്റ്റിംഗ്, അതായത് പൂർണ്ണമായി ഭക്ഷണത്തെ വെടിഞ്ഞുകൊണ്ട് നമുക്ക് ഒരുപക്ഷെങ്കിൽ പ്രാർത്ഥനയിൽ സമയം ചെലവഴിപ്പാൻ നമ്മളിൽ പലർക്കും സാധിക്കുകയില്ല. എന്നാൽ വചനം ഒരു കാര്യം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ദാനിയേലിനെ പോലെയുള്ള മനുഷ്യരെ സ്വാദുഭോജനങ്ങളൊക്കെ വെടിഞ്ഞുകൊണ്ട് ചില ദിവസങ്ങൾ ശാഖഭോജനങ്ങൾ കഴിച്ചുകൊണ്ട് അല്പം ഭക്ഷണം കഴിക്കുന്നുണ്ട് ദൈവസന്നിധിയിൽ താഴ്ത്തുവാൻ വിനയപ്പെടുവാനായിട്ട് തങ്ങളെ തന്നെ തീരുമാനിക്കുന്നു. ഇത് വളരെ സംശയമുള്ളൊരു കാര്യമാണ്. ഒരു കൂട്ടർ ഉപവാസത്തിന് വളരെ പ്രാധാന്യത കൊടുക്കുമ്പോൾ ഒരു കൂട്ടർ ഉപവാസത്തിന് അത്ര പ്രാധാന്യത കൊടുക്കുന്നില്ലേ? എന്നാൽ ഇത് തിരുവചനത്തോടുള്ള ബന്ധത്തിൽ അത് നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് അത് പഠിക്കുവാൻ വളരെ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. എന്നാൽ പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ പഴയ നിയമത്തിലും ഒരിക്കലും ഇത് കൽപ്പനയായിട്ട് കൊടുത്തിട്ടില്ല. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ മഹാപാപ പരിഹാര ദിവസം മാത്രമേ ഉപവാസം എന്നുള്ള വിഷയം നമ്മൾ കാണുന്നുള്ളൂ, അന്ന് മാത്രമേ ഉപവസിച്ചുള്ളൂ. എന്നാൽ അവരുടെ ചരിത്രം പഠിച്ചാൽ അനേക സന്ദർഭങ്ങളിൽ ഉപവസിക്കുന്നവരായിട്ട് അവരെ കാണുന്നു. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴും നമ്മൾ വീണ്ടും വായിക്കുന്നു പൗലോസിനെയും ബാർന്നബാസിനെയും കുറിച്ചൊക്കെ വായിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 13 അധ്യായത്തിന്റെ 2 വാക്യം നോക്കിയാൽ വളരെ മനോഹരമായിട്ട് നമ്മൾ അവിടെ കാണുന്നു. അപ്പോസ്തലപ്രവൃത്തി 13:2 വളരെ ചിന്തിപ്പിക്കുവാൻ വകയുള്ള ഒരു വേദഭാഗമാണ്. എന്നെ ഉൾപ്പെടുത്തി അതിന്റെ പ്രാധാന്യതയുള്ള ബന്ധത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ. 13:1 വാക്യം: അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്നു പേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലൂക്കിയോസ്, ഇടപ്രഭുവായ ഹെരോദാവിനോടുകൂടെ വളർന്ന മനയേൽ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേശകന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ അന്ത്യോക്യ സഭയിൽ അനേക വ്യക്തികളുണ്ട്. അന്ത്യോക്യസഭ ഈ 5 പേരല്ല, അന്ത്യോക്യസഭയിൽ ഒരുപാട് പേരുണ്ട്. പക്ഷെങ്കിൽ ഈ അന്ത്യോക്യസഭയിലുള്ള ഒരുപാട് പേരിൽ ഈ 5 പേര് ശുശ്രൂഷിക്കുന്നവരായിരുന്നു, പ്രവാചകന്മാരും ഉപദേഷ്ടക്കന്മാരുമായിരുന്നു, ദൈവജനത്തിനെ ശുശ്രൂഷിക്കുന്നവരായിരുന്നു, ദൈവത്തിന്റെ വാക്കുകൾ അവരോട് പ്രസ്താവിക്കുന്നവരായിരുന്നു. അവരെ കുറിച്ച് വായിക്കുമ്പോൾ അവർ കർത്താവിനെ ആരാധിച്ചും ഉപസിച്ചുകൊണ്ടിരുന്നു. ഇംഗ്ലീഷിൽ അത് വായിച്ചാൽ ആസ് ദ മിനിസ്റ്റർ ടു ദ ലോർഡ് ആൻഡ് ഫാസ്റ്റഡ്. As they ministered to the Lord and fasted, അവർ കർത്താവിനെ ശുശ്രൂഷിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ, വീണ്ടും അതിൻ്റെ 14:23 അവർ സഭതോറും അവർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവുങ്കൽ അവരെ പരമേൽപ്പിക്കുകയും ചെയ്തു. 6-ാം നൂറ്റാണ്ടിൻ്റെ സഭ. വളരെ മനോഹരമായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 2 അധ്യായത്തിൽ ഒരു സ്ത്രീരത്നത്തെ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. 2 അധ്യായം ലൂക്കോസ് 2:36-37 ആശേർ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകയുണ്ടായിരുന്നു. അവൾ കന്യകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടെ 7 സംവത്സരം കഴിഞ്ഞു. 84 സംവത്സരം വിധവയും വളരെ വയസ്സെന്നുള്ളുമായി ദൈവാലയം വിട്ടു പിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. But served God with fasting and prayer night and day. അവൾ കർത്താവിനെ സേവിച്ചും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് മുന്നോട്ട് പോകുന്നു. പക്ഷെ ഇവിടെ പരിശുദ്ധാത്മാവ് എന്തിനായി കണക്കൊക്കെ എഴുതിയത്? നമ്മൾ ആ കണക്കൊന്ന് കൂട്ടിയാൽ കന്യകാകാലം കഴിഞ്ഞ് ഹന്ന ഭർത്താവിനോടുകൂടെ 7 വർഷം ജീവിച്ച് അതിന്റെ ശേഷം അവൾ 84 വർഷം വിധവയായിരുന്നു എന്ന് എഴുതുന്നു. അവള് 14 വർഷം കന്യകാകാലം, 7 വർഷം ഭർത്താവിനോടുകൂടെ, 84 വർഷം വിധവ. അത്രയും നമ്മൾ കൂട്ടിയാൽ ഈ വാക്യം ഹന്നയെ കുറിച്ച് എഴുതുമ്പോൾ ഹന്നയ്ക്ക് 105 വയസ്സുണ്ട്. കന്യാകാലം കഴിഞ്ഞ് 7 വർഷം ഭർത്താവിനോടുകൂടെ ചെലവഴിച്ച് 84 വർഷം വിധവയായെന്ന് പറയുമ്പോൾ, കന്യാകാലം 14 വർഷം എന്നെടുത്തു, വിവാഹം 7 വർഷം തിരുവചനത്തിൽ രേഖപ്പെടുത്തി, 84 വർഷം അവൾ വിധവയായി ജീവിച്ചു. അത്രയും വർഷങ്ങൾ നമ്മൾ കൂട്ടി നോക്കിയാൽ ഹന്നയെക്കുറിച്ച് ഇപ്പോൾ പരിശുദ്ധാത്മാവ് സാക്ഷിക്കുമ്പോൾ അവൾക്ക് 105 വയസ്സുണ്ട്. ഈ 105 വയസ്സുള്ള ഹന്ന നമ്മൾ വായിക്കുന്നു, ബട്ട് സർവ് ഗോഡ് വിത്ത് ഫാസ്റ്റിംഗ് ആൻഡ് പ്രയർ നൈറ്റ് ആൻഡ് ഡേ. പൗലോസിനെ കുറിച്ചൊക്കെ വായിക്കുന്നു, നമ്മളിപ്പോൾ വായിച്ചല്ലോ, ദേ മിനിസ്റ്റർ ടു ദ ലോർഡ് ആൻഡ് ഫാസ്റ്റഡ്. 1-ാം നൂറ്റാണ്ടിലെ സഭ, ആദിമസഭ, സഭതോറും മൂപ്പന്മാരെ ആക്കുന്ന സന്ദർഭം, അനേക വേദഭാഗങ്ങളിൽ നമ്മളത് കാണുന്നു. ലേഖനങ്ങളിൽ വരുമ്പോഴും സംശയം നമുക്ക് ജനിപ്പിക്കാം. എന്നാൽ 2 കൊരിന്ത്യർ 6-ാം അധ്യായം, പുതിയ നിയമത്തിന്റെ ഉപദേശം തന്നെയാണ് ഞാൻ എടുക്കുന്നത്. 2 കൊരിന്ത്യർ 6-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ, അവിടെ മലയാളം ബൈബിളിൽ തെറ്റാണ് ആ ഭാഷാന്തരം. 5-ാം വാക്യത്തിൽ പൗലോസ് താൻ അനുഭവിച്ച കഷ്ടങ്ങളെ കുറിച്ച് വരുമ്പോൾ, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കിളപ്പ്, പട്ടിണി. പട്ടിണി എന്നുള്ളത് ഇംഗ്ലീഷിൽ നിങ്ങൾ ബൈബിളിൽ വായിച്ചാൽ ആൻഡ് ഇൻ ഫാസ്റ്റിംഗ്. 11-ാം അധ്യായത്തിൻ്റെ 27-ല് വീണ്ടും പലവട്ടം ഉറക്കിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി. അവിടെ ഇംഗ്ലീഷിൽ വായിച്ചാൽ കുറച്ചുകൂടെ ക്ലിയർ ആണ്. in hunger and thirst in fasting often in hunger and thirst hungerum thirstum ennu parayumbol bhakshanam kittada visakkunnena parayunnathu in hunger and thirst in fasting often ennal palappolum upavasathilum bhakshanam kittada paulos irunnu ennu mathramalle bhakshanam kittada hunger and thirst പട്ടിണിയിലും പൈതാഹത്തിലും കഴിഞ്ഞുകൂടിയെന്ന് മാത്രമല്ല പിന്നെയും പലപ്പോഴും ഫാസ്റ്റിങ്ങിലും പൗലോസിന്റെ ജീവിതത്തെ നമ്മൾ കാണുന്നു. 1 കൊരിന്ത്യർ 7:5 അത് ഇംഗ്ലീഷ് ബൈബിളിൽ കിങ് ജെയിംസ് വേർഷനിൽ ക്ലിയർ ആണ്. 1 കൊരിന്ത്യർ 7:5 അവിടെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഒരു സമയത്തേക്ക് ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും പരസ്പര സമ്മതത്തോടുകൂടെ മാത്രമേ മാറിയിരിക്കാവുന്ന് പറയുന്നു. ഞാനിത് പറഞ്ഞെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളൊരു അന്ത്യകാലത്തേക്ക് കടന്നു വന്നു. ദാനിയലിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രിയ പുരുഷനാണ് ദാനിയലിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു. പ്രവാസകാലം 70 വർഷം കൊണ്ട് തികയുന്നു, തീരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ തന്നെത്താൻ ഹംബിൾ ചെയ്തു. ഹി ഹംബിൾഡ് ഹിംസെൽഫ്. അവൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, ഉപസിപ്പാൻ തുടങ്ങി, തൻ്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ തുടങ്ങി, തൻ്റെ ജനത്തിന് വേണ്ടി മധ്യസ്ഥ ചെയ്യുവാൻ തുടങ്ങി. പ്രവാസകാലം കഴിയുവാൻ തുടങ്ങുന്നെന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രാർത്ഥിപ്പാനും ഉപസിപ്പാനും രക്ഷെടുക്കുവാനും തുടങ്ങി. നോക്കുക 9-ാം അധ്യായം ദാനിയേൽ 9:3. അപ്പോൾ ഞാൻ ഉപവസിച്ചും രക്ഷെടുത്തും വെണ്ണീരിൽ ഇരുന്നും കൊണ്ട് പ്രാർത്ഥനയും യാചനയും കഴിപ്പാൻ തുടങ്ങി. അനേക ഭക്തന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ ദൈവസന്നിൽ തങ്ങളെ തന്നെ വിനയപ്പെടുത്തുവാൻ അവർ ഉപവസിക്കുന്നതായിട്ടൊക്കെ കാണുന്നു. നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ആ ജാതി ഒഴിഞ്ഞു പോവില്ല. എന്നാല് നോക്കുക, എന്തിനാണ് ഉപവസിക്കുന്നത്? എന്തിനാണ് ഉപവസിക്കുന്നത്? ഇവിടെ നമുക്ക് ഒരൽപ്പം ഡൗട്ട് ചെയ്യാനെന്ന് ഒന്ന് തിരുത്തിയിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ ഉപവസിക്കുന്നത് കൊണ്ട് എന്താണ് നമുക്ക് സാധിക്കാൻ പോകുന്നത്? ഈ ഉപവാസത്തെക്കുറിച്ച് പറയുമ്പോൾ വചനത്തിൽ ഒരു കാര്യം പറയുന്നു, ദറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഹംബ്ലിങ് അവർ സെൽഫ്. നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഹംബിൾ ചെയ്യുക. ഉദാഹരണമായിട്ട് സങ്കീർത്തനം 35:13, എസ്രാ 8:21 ഞാനത് വിശദമായിട്ട് എടുക്കുകയല്ല, അവിടെ വായിക്കുന്നു, ഐ ഹംബിൾ മൈ സോൾ വിത്ത് ഫാസ്റ്റിംഗ്. എന്റെ പ്രാണനെ ഞാൻ ഉപവാസത്തിൽ ഞാൻ വിനയപ്പെടുത്തുകയാണ്. ഹംബിൾ മൈ സോൾ. നോക്കുക, അങ്ങനെ വിനയപ്പെടുമ്പോൾ വളരെ വ്യക്തമായിട്ട് ദൈവവചനത്തിൽ വായിക്കുന്നു. എന്താണ് വായിക്കുന്നത്? താഴ്മയുള്ളവർക്ക്, ഹംബിളായിട്ടുള്ളവർക്ക് ദൈവം ധാരാളം കൃപ കൊടുക്കുന്നു. യാക്കോബ് 4:6, 1 പത്രോസ് 5:5 വായിക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ കൊടുക്കുന്നു. താഴ്മ വിനയപ്പെടുവാൻ ഉള്ള ഒരു മാർഗമാണ് ഐ ഹംബിൾ മൈ സോൾ വിത്ത് ഫാസ്റ്റിംഗ്. യെശയ്യാവിന്റെ പുസ്തകം 8:21, അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. ദൈവസന്നിൽ താഴുവാൻ അവരൊരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. കർത്താവേ, ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു. നോക്കുക, അവർ തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ ആ പ്രാർത്ഥന സ്വർഗത്തിൽ കേൾക്കുകയാണ്. മാത്രമല്ല, അവരുടെ വിനയം കാണുമ്പോൾ ദൈവം അവർക്ക് ധാരാളം കൃപ കൊടുക്കാൻ തുടങ്ങുന്നു. ആദിമ നൂറ്റാണ്ടിലെ സഭ, ദൈവദാസന്മാർ, ശുശ്രൂഷകന്മാരൊക്കെ വാസ്തവത്തിൽ ദേ സർവ്ഡ് ഗോഡ് വിത്ത് ഫാസ്റ്റിംഗ് ആൻഡ് പ്രെയർ. എനിക്ക് ദീർഘമായിട്ട് ആ വിഷയം എടുക്കാം, ഞാനത് എടുക്കുന്നില്ല. എന്നാൽ ഏറ്റവും വലിയ സംശയം കർത്താവ് പറഞ്ഞ വാക്കാണ്, ഞാനത് എടുക്കാതെ പറയട്ടെ. നിന്റെ ശിഷ്യന്മാർ എന്തുകൊണ്ട് ഉപവസിക്കുന്നില്ല എന്ന് കർത്താവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. പരീശന്മാരും അതുപോലെ യോഹന്നാന്റെ ശിഷ്യന്മാരും ഒക്കെ ഉപവസിക്കുന്നു. 10:9-14 യോഹന്നാന്റെ ശിഷ്യന്മാരും പരീശന്മാരും ഒക്കെ ഉപവസിക്കുന്നു, നിന്റെ ശിഷ്യന്മാർ എന്തുകൊണ്ടാണ് ഉപവസിക്കാത്തതെന്ന് ചോദിച്ചു. കർത്താവ് പറഞ്ഞു മറുപടി എന്നാ, മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർക്ക് ദുഃഖിപ്പാൻ കഴിയില്ല. മണവാളൻ വിട്ടുപിരിയുന്ന ഒരു ദിവസം വരും, അന്ന് അവർ ഉപവസിക്കും. എന്താ അതിന്റെ അർത്ഥം? മണവാളൻ കൂടെയുള്ളപ്പോൾ, യഹൂദന്റെ വിവാഹത്തിന്റെ പശ്ചാത്തലമാണ് ഹണിമൂൺ ഡേയ്സ് എന്ന് പറയുന്നത് പോലെ. മണവാളന്റെ തോഴ്മക്കാർ, ഫ്രണ്ട്സ് ഓഫ് ബ്രൈഡ് ചേംബർ, ചിൽഡ്രൻ ഓഫ് ബ്രൈഡ് ചേംബർ, അതായത് ഒരു മണവാളന്റെ കൂട്ടുകാര്, ഏറ്റവും അടുത്ത സ്നേഹിതർ, വിവാഹത്തോടുള്ള ബന്ധത്തിൽ ചില ദിവസങ്ങൾ മണവാളനോടൊത്ത് അവർ സമയം ചെലവഴിക്കുന്നു. അന്ന് അവരാനന്ദിക്കുന്ന ദിവസമാണ്. മണവാളനോട് കൂടെ ആ കൂട്ടുകാർ ഒന്നിച്ച് ഭക്ഷിക്കുന്നു, ഒന്നിച്ചവർ ആനന്ദിക്കുന്നു. അത് ഏതാനും ദിവസമേ ഉള്ളൂ. കർത്താവ് അതാണ് പറഞ്ഞത്, തോഴ്മക്കാർ കൂടെയുള്ളപ്പോൾ, മണവാളനോട് കൂടെ തോഴ്മക്കാർ ഉള്ളപ്പോൾ ഉപവസിക്കാൻ കഴിയില്ല. യേശുക്രിസ്തു ലോകത്തിൽ അല്പകാലമേ ഉള്ളൂ, ഈ ശിഷ്യന്മാരോട് കൂടെ അല്പകാലം ചെലവഴിക്കുന്നു. അത് ജീവിതത്തിനൊരു പ്രത്യേക സമയമാണ്. ഈ സമയത്ത് ഈ ശിഷ്യന്മാർ ഉപവസിക്കത്തില്ല. എന്നാൽ മണവാളൻ അവരെ വിട്ടുപിരിയുന്ന ഒരു ദിവസം വരും, അന്ന് അവർ ഉപവസിക്കും. പിന്നീട് മത്തായി 6 കർത്താവ് പറഞ്ഞപ്പോൾ, ഉപവസിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ഭിക്ഷ കൊടുക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കണമെന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. കർത്താവ് അവിടെ ഭിക്ഷ കൊടുക്കും, ദൈവജനം പ്രാർത്ഥിക്കും, ദൈവജനം ഉപവസിക്കുമെന്ന് കണ്ടുകൊണ്ട് എങ്ങനെ ഉപവസിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ ഭിക്ഷ കൊടുക്കണം എന്നുള്ളത് അവിടെ പഠിപ്പിക്കുകയാണ്. ഞാൻ ആ ഭാഗം അവിടെ വിടച്ച് എന്തുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്? ദാനിയേലിന്റെ പുസ്തകം നമ്മൾ അനേക പ്രവചന പഠനങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ മധ്യത്തിൽ ദൈവം പ്രായോഗിക വശത്തുള്ള ബന്ധത്തിൽ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നു. ദാനിയേല് ദൈവസന്നിൽ വിനയപ്പെടുവാൻ, സത്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുവാൻ അവൻ തന്നെ തന്നെ താഴ്ത്തുകയാണ്. അവൻ നമ്മളിവിടെ വായിച്ച പോലെ അവൻ വിലയേറിയ ഭക്ഷണങ്ങൾ, സ്വാദുഭോജനങ്ങളൊക്കെ അവൻ ഉപസിച്ചുകൊണ്ട്, അവൻ സാമാന്യ ഭക്ഷണം കഴിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ ദൈവസന്നിൽ വിനയപ്പെടുകയാണ്. ആ പുരുഷനെ നോക്കിക്കൊണ്ട് സ്വർഗം പറഞ്ഞു, പ്രിയ പുരുഷനായ ദാനിയേലേ, ഈ ലോകത്തിൽ അവൻ പ്രിയനായിരുന്നെന്ന് മാത്രമല്ല സ്വർഗത്തിനും അവൻ പ്രിയനായിരുന്നു. നിന്നെ തന്നെ താഴ്ത്തുവാനും നീ പ്രാർത്ഥിച്ച ആദ്യത്തെ ദിവസം തന്നെ സ്വർഗത്തിൽ പ്രാർത്ഥന കേട്ടുകഴിഞ്ഞു, അതിന് മറുപടി കൊടുത്തു. നമ്മളൊരു അന്ത്യകാലത്ത് വന്ന ജനമാണ്, അവസാന കാലഘട്ടത്തിൽ വന്ന ജനമാണ്. ദാനിയേൽ പ്രവാസം 70 വർഷം കൊണ്ട് തീരുന്നു എന്ന് മനസ്സിലാക്കി, 68 വർഷമായപ്പോൾ പ്രവാസം കഴിയുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രായോഗിക ജീവിതത്തോടുള്ള ബന്ധത്തിൽ ദാനിയേലും ചെയ്തത് 9-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, ഉപവസിച്ചും കൊണ്ട് താൻ വിനയപ്പെടുവാൻ തുടങ്ങി. നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം. ഇന്ന് സന്ധ്യയിൽ പ്രവചന പഠനത്തിന് മധ്യത്തിൽ ദൈവം ഈ പാഠം നമ്മളെ പഠിപ്പിക്കുന്നു. എന്താ പഠിപ്പിക്കുന്നത്? ഈ പ്രവചന പഠനങ്ങൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊരു അവസാന നാളിലേക്ക് വന്നു കഴിക്കും. നമ്മുടെ പ്രവാസകാലം തീരാൻ പോവുകയാണ്. അല്പകാലം കഴിയുമ്പോൾ കർത്താവിൻ്റെ സ്ഥലം നമ്മൾ കടന്നുചെല്ലും. നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മെ തന്നെ ശുദ്ധീകരിപ്പാൻ, വിനയപ്പെടുവാൻ, ദൈവകൃപ കൂടുതലായി അനുഭവിപ്പാൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നമുക്ക് വാസ്തവത്തിൽ അല്പമെങ്കിലും ഇത് പ്രായോഗികമാക്കാം. ദാനിയേലിനെ പോലെ നോക്കുക, നമ്മൾ ചിന്തിച്ച പോലെ നമുക്ക് ചെയ്യുവാനായിട്ട് എളുപ്പമുള്ളൊരു കാര്യമാണ് ഈ പാർഷ്യൽ ഫാസ്റ്റിംഗ്. അബ്സലൂട്ട് ഫാസ്റ്റിംഗ് അല്ല, പാർഷ്യൽ ഫാസ്റ്റിംഗ്. സമ്പൂർണമായി ഭക്ഷണത്തെ വെടിഞ്ഞുകൊണ്ടല്ല, കാര്യങ്ങളുടെ ഗൗരവം അനുസരിച്ച് പലരും അത് ചെയ്തായിട്ടും തിരുവേനത്തിൽ പഠിപ്പിക്കും. കർത്താവിൻ്റെ പുതിയ നിയമ പഠിപ്പീരിൽ തന്നെ ജനം അത് ചെയ്യുമെന്നുള്ളത് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ എത്രത്തോളം തന്നെ ജനം പ്രായോഗികമാക്കിയിട്ടുണ്ടെന്നുള്ളത് അറിയില്ല. എന്നാൽ ദൈവം അംഗീകരിക്കുന്ന ഉപവാസവും അംഗീകരിക്കാത്ത ഉപവാസവും യെശയ്യാവിൽ കൂടെയൊക്കെ ദൈവം സംസാരിക്കുന്നുണ്ട്. ഇതല്ലോ ഞാൻ അംഗീകരിക്കുന്ന ഉപവാസം, ഞാൻ അംഗീകരിക്കുന്ന ഉപവാസം അതാണെന്ന് കർത്താവ് പറയുമ്പോൾ ഹൃദയത്തിൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യാസത്തെ കണ്ടുകൊണ്ടാണ് കർത്താവ് അത് പറയുന്നത്. ഇന്ന് സദ്യയിലെ 10-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ച ഏറ്റവും വലിയ കാര്യം അതാണ്. ആത്മാക്കളുടെ ലോകത്തിൽ നമ്മുടെ പ്രാർത്ഥനയുള്ള ബന്ധത്തിൽ അവിടെ സംഭവിക്കുന്ന കാര്യം, സ്വർഗം പ്രാർത്ഥന കേട്ട് മറുപടി തരുമ്പോൾ ദുഷ്ടാത്മസൈന്യങ്ങൾ അതിനെ തടസ്സപ്പെടുത്തുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുവാൻ വീണ്ടും ഈ ദൈവത്തിൻ്റെ ദാസൻ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് താൻ തന്നെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം വീണ്ടും ആ ദർശനം തനിക്ക് കൊടുക്കുകയാണ്. കൺസിസ്റ്റന്റ് പ്രയർ ദൈവനത്തിൽ നിന്നുണ്ടാകുവാനായിട്ട് ഈ പാഠം നമ്മളെ പഠിപ്പിക്കട്ടെ. അവസാന കാലത്തുള്ള ബന്ധത്തിൽ നമ്മൾ അന്ത്യോക്യയിലെ സഭയെക്കുറിച്ച് പഠിച്ചു. ഒരുപക്ഷെങ്കിൽ ആ സഭയിലുള്ള എല്ലാവരും ഉപസിച്ചായിട്ട് അവിടെ കാണുന്നില്ലേ, എന്നാൽ അവിടെ ശുശ്രൂഷിച്ച ദൈവദാസന്മാർ ഒന്നിച്ചുകൂടി അവർ പ്രാർത്ഥിച്ചു, ഉപസിച്ചു, കർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. ഒരുപക്ഷെങ്കിൽ അതിൻ്റെ ശക്തി ആ സഭയിൽ പ്രകടമാകുവാൻ കഴിഞ്ഞു. ചില കാര്യങ്ങൾ നമുക്ക് പ്രായോഗികമാക്കാം, വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്കത് പ്രായോഗികമാക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇനി 2 അധ്യായം കൂടെ നമുക്കുണ്ട്, അത് രണ്ടും പ്രവചന പഠനമാണ്. ഇതിന് മധ്യത്തിൽ ദൈവം നമുക്കൊരു പ്രാക്ടിക്കൽ ആസ്പെക്ട് കൂടെ തന്നു. 11-ാം 12-ാം അധ്യായം കൂടെ നമുക്ക് പഠിച്ചുകൊണ്ട് ദാനിയേലിന്റെ പഠനം താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കാം. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് പിരിഞ്ഞു പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.